പാപ്പരാകുക അഥവാ ബാങ്ക്റപ്റ്റ് ആവുക എന്നത് കേൾക്കാൻ അത്ര സുഖമുള്ള ഒരു വാക്കല്ല. സാമൂഹികമായ അപമാനവും നാണക്കേടും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക നിയന്ത്രണങ്ങളും എല്ലാമാകും പാപ്പരാകുന്നതിൻ്റെ അനന്തരഫലം. എന്നാൽ വീട്ടാൻ കഴിയാത്ത കടുത്ത സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാൻ ഓസ്ട്രേലിയയിൽ നിയമപരമായി തേടാവുന്ന ഒരു മാർഗമാണ് പാപ്പർ ഹർജി. എങ്ങനെയാണ് ഒരാളെ പാപ്പരായി പ്രഖ്യാപിക്കുന്നതെന്നും അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാമെന്നുമാണ് ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ ഈ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത്. SBS മലയാളത്തിൽ ഇന്നത്തെ ഓസ്ട്രേലിയൻ വഴികാട്ടി പോഡ്കാസ്റ്റുമായി ഞാൻ ദിജു ശിവദാസ്. ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിരവധി നിയമങ്ങളും വിശേഷങ്ങളും എല്ലാമാണ് ഓസ്ട്രേലിയൻ വഴികാട്ടി പോഡ്കാസ്റ്റിലൂടെ SBS മലയാളം പങ്കുവയ്ക്കുന്നത്. ഓസ്ട്രേലിയൻ വഴികാട്ടി മുടങ്ങാതെ കേൾക്കാൻ SBS മലയാളത്തെ പിന്തുടരുക. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളിലും SBS മലയാളം ലഭിക്കും, അല്ലെങ്കിൽ SBS മലയാളം ഫേസ്ബുക്ക് പേജിലും. 2022-23 സാമ്പത്തിക വർഷം ഓസ്ട്രേലിയയിൽ 5844 പേരെയാണ് പാപ്പരായി പ്രഖ്യാപിച്ചത്. ഓരോ വർഷവും ഇത് കുറഞ്ഞു വരികയാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി പരിഹാരമൊന്നുമില്ലാതെ മുന്നിൽ വാപിളർന്നു നിൽക്കുമ്പോൾ നല്ലൊരു ഭാഗം പേരും തേടുന്ന നിയമപരമായ മാർഗമാണ് ബാങ്ക്റപ്സി അഥവാ പാപ്പരാകൽ. വീട്ടാനാകാത്ത സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാനും സാമ്പത്തിക അച്ചടക്കമുള്ള പുതിയൊരു ജീവിതം തുടങ്ങാനും നിയമം അനുശാസിക്കുന്ന മാർഗമെന്നാണ് ബാങ്ക്റപ്സിയെ ഔദ്യോഗികമായി വിശേഷിപ്പിക്കുന്നത്. ഒരുപാട് നാണക്കേടും മാനഹാനിയും എല്ലാം ഉണ്ടാകുമെങ്കിലും ചില സാഹചര്യങ്ങളിൽ പലരുടെയും മുന്നിലുള്ള ഏക മാർഗമായി ഇത് മാറാം. രണ്ടു തരത്തിലാണ് ഓസ്ട്രേലിയയിൽ ഒരാളെ പാപ്പരായി പ്രഖ്യാപിക്കുന്നത്. ഒന്ന്, സാമ്പത്തിക ബാധ്യതകൾ വീട്ടാൻ കഴിയാതെ വരുമ്പോൾ ഒരാൾ സ്വയം പാപ്പർ ഹർജി നൽകുന്നത്, അല്ലെങ്കിൽ ഒരാൾക്ക് സാമ്പത്തിക ബാധ്യതയുള്ളവർ അഥവാ അയാളിൽ നിന്ന് പണം ലഭിക്കാനുള്ളവർ കോടതി വഴി അയാളെ പാപ്പരായി പ്രഖ്യാപിക്കുന്നത്. എങ്ങനെയാണെങ്കിലും പാപ്പരായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗുരുതരമായ അനന്തരഫലങ്ങളുണ്ടാകും. അതിനാൽ പാപ്പരാകുന്നതിന് മുൻപ് തന്നെ മറ്റെല്ലാ മാർഗങ്ങളും പരിശോധിച്ചിരിക്കണമെന്ന് ഫൈൻഡറിൽ മുതിർന്ന സാമ്പത്തിക വിദഗ്ധയായ സേറ മെഗിൻസൺ പറയുന്നു. ബാധ്യതകൾ അടച്ചു തീർക്കാനായി കൂടുതൽ സമയം ലഭിക്കുന്ന തരത്തിൽ ഒരു കടബാധ്യത കരാർ അഥവാ ഡെറ്റ് എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണ് ഇതിൽ ആദ്യത്തെ നടപടി.
A debt agreement usually lasts around 3 to 5 years, and that's where you agree to pay a percentage of your debts via an administrator. They will negotiate on your behalf between you and your creditors. They might get that debt reduced, then they'll work out a repayment plan for you over, say, 5 years, but there's a number of different terms and conditions around it. If your creditors don't want to accept it, they don't have to.
ബാധ്യതകൾ ഇന്നല്ലെങ്കിൽ നാളെ നൽകി തീർക്കാൻ കഴിയുമെന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ഒരു കരാറിലേക്ക് പോകാൻ കഴിയൂ. പാപ്പരായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പരിഗണിക്കേണ്ട രണ്ടാമത്തെ മാർഗം പേഴ്സണൽ ഇൻസോൾവൻസി എഗ്രിമെന്റ് ആണ് അഥവാ PIA. നിങ്ങളും നിങ്ങൾ പണം കൊടുക്കാനുള്ളവരും തമ്മിൽ ഉണ്ടാക്കുന്ന നിയമപരമായ ഒരു കരാറാണ് ഇത്.
It means you're negotiating with them to get a flexible repayment plan to settle your debts without actually becoming bankrupt. And that usually involves the appointment of a trustee. They will take over the process and help you work out what those payments are going to be. And again, it's usually over a 3 to 5 year period, and you'll pay a fee to kind of structure that and get onto a payment plan.
ഈ രണ്ട് മാർഗ്ഗങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ബാങ്ക്റപ്സി അഥവാ പാപ്പരാകൽ. കാരണം ഈ രണ്ട് കരാറുകളിലും നിങ്ങളുടെ കടബാധ്യത ഒഴിവാകുന്നില്ല. എന്നാൽ പാപ്പരായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നല്ലൊരു ഭാഗം കടബാധ്യതകളും ഇല്ലാതാകും. അതായത് ആ കടബാധ്യതകൾ നിങ്ങൾ കൊടുത്തു തീർക്കേണ്ടി വരില്ല. പക്ഷേ കടബാധ്യത ഒഴിവാകും എന്നതുകൊണ്ട് പാപ്പരാകൾ സുഖമുള്ള ഏർപ്പാടാണല്ലോ എന്ന് കരുതണ്ട. പാപ്പരായി കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലങ്ങൾ ഗുരുതരമാകാം. അതിനാൽ പാപ്പരാകാൻ തീരുമാനിക്കും മുമ്പ് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോട് ഉപദേശം തേടേണ്ടത് അനിവാര്യമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഉപദേശം നൽകാനായി ഒരു നാഷണൽ ഡെറ്റ് ഹെൽപ്പ് ലൈനുമുണ്ട്. ഈ സേവനം സൗജന്യമാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ 1800-007-007 എന്ന നമ്പറിൽ ഈ സേവനം ലഭ്യമാകും.
They're a fantastic first step because they provide a lot of resources and information and experienced financial counselors for free who can go through your situation with you and explain all of these options in detail with you. They're a completely independent not-for-profit service, always free, always confidential, and I highly recommend them.
ഒരാൾ സ്വയം പാപ്പർ ഹർജി നൽകാൻ തീരുമാനിച്ചാൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നറിയാമോ? ഓസ്ട്രേലിയൻ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അതോറിറ്റി അഥവാ AFSA ആണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത്. AFSA യിൽ ഓൺലൈനായി അതിനുള്ള അപേക്ഷകൾ നൽകാൻ കഴിയും. ബാങ്ക്റപ്സിക്കുള്ള രജിസ്ട്രേഡ് ട്രസ്റ്റിയായി പ്രവർത്തിക്കുന്ന ക്ലെയർ കോറിഗൻ അതേക്കുറിച്ച് വിശദീകരിക്കുന്നു.
First, they need to gather all their financial information and then complete a bankruptcy form online via the AFSA website. AFSA then assess the application. If it's accepted, the individual is declared bankrupt, and from that moment, they're afforded certain protections from creditors, which allows them to start rebuilding financially.
അതായത് നിങ്ങളെ പാപ്പരായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഭൂരിഭാഗം ബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കും. അവ തിരിച്ചു നൽകേണ്ടി വരില്ല. ഒരു ബാങ്ക്റപ്റ്റ് ട്രസ്റ്റിയെ നിയമിക്കുകയാണ് അടുത്ത നടപടി. AFSA തന്നെ ട്രസ്റ്റിയെ നിയമിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം തിരഞ്ഞെടുക്കുകയോ ചെയ്യാം. നിങ്ങളുടെയും ഒപ്പം നിങ്ങൾ പണം നൽകാനുള്ളവരുടെയും താല്പര്യങ്ങൾ ഹനിക്കപ്പെടുന്നില്ല എന്നും എല്ലാവർക്കും പരമാവധി നീതിയുക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്നും ഉറപ്പുവരുത്തുകയാണ് ട്രസ്റ്റിയുടെ ഉത്തരവാദിത്തം. പാപ്പരായ ആളുടെ സാമ്പത്തിക സ്ഥിതിയും സ്ഥാവര ജംഗമ വസ്തുക്കളുമെല്ലാം ട്രസ്റ്റി പരിശോധിക്കും. വിൽക്കാൻ കഴിയുന്ന വസ്തുക്കൾ വിറ്റ് പരമാവധി കടം വീട്ടും. അവരുടെ സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചും ഇടപാടുകളെക്കുറിച്ചുമെല്ലാം അന്വേഷണം നടത്തുമെന്നും ക്ലെയർ കോറിഗൻ വിശദീകരിക്കുന്നു.
We also provide information to the bankrupt individual to help guide them through the associated rights and responsibilities during the bankruptcy term. It's about striking a balance that honors all sides and to provide impartial, pragmatic solutions with care and compassion in what can be a very stressful and emotional time for everybody involved.
ഒരാളെ ഒരിക്കൽ പാപ്പരായി പ്രഖ്യാപിച്ചാൽ പിന്നെ അയാൾ ജീവിതകാലം മുഴുവൻ പാപ്പരാണ് എന്നർത്ഥമില്ല. ആദ്യം സൂചിപ്പിച്ചതുപോലെ പുതിയൊരു തുടക്കമിടാനും നഷ്ടമായ സാമ്പത്തിക നിയന്ത്രണം തിരിച്ചുപിടിക്കാനും ലക്ഷ്യം വെച്ചുള്ള നടപടിയാണ് ഇത്. 3 വർഷവും 1 ദിവസവുമാണ് ഒരാൾ പാപ്പരായി തുടരുന്നത്. ഈ 3 വർഷത്തിൽ ഒട്ടേറെ നിയന്ത്രണങ്ങളാകും ഒരാളുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഉണ്ടാകുന്നത്. പാപ്പരാകുന്ന ആളുടെ പേര് നാഷണൽ പേഴ്സണൽ ഇൻസോൾവൻസി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തും. ഇത് ക്രെഡിറ്റ് റേറ്റിംഗിനെയും തുടർന്ന് ലോൺ എടുക്കാനുള്ള സാധ്യതകളെയുമെല്ലാം രൂക്ഷമായി ബാധിക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യം, പാപ്പർ കാലാവധി കഴിഞ്ഞാലും പിന്നീടും ലോൺ എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകാം. പാപ്പർ കാലാവധിയിൽ മറ്റു നിയന്ത്രണങ്ങളുമുണ്ട്. ഉദാഹരണത്തിന്, പാപ്പരായ ഒരാൾക്ക് വിദേശയാത്ര നടത്തണമെങ്കിൽ അതിന് പ്രത്യേക അനുമതി വേണം. ചെറുകിട ബിസിനസ്സുകാരനായിരുന്ന മാത്യു പാപ്പരായ ശേഷം നേരിട്ട ഏറ്റവും പ്രധാന പ്രതിസന്ധി ഇതായിരുന്നു.
My main concern when I was first declared bankrupt was the ability to visit my daughter. She lives in the Philippines with her mother. When you're declared bankrupt, you're no longer able to freely travel abroad whenever you want. You first need to seek the permission of the bankruptcy trustee to travel abroad.
പാപ്പരാകുന്നു എന്നത് ഒരാളുടെ ജോലിയെ സാധാരണഗതിയിൽ ബാധിക്കേണ്ട കാര്യമില്ല. തൊഴിലുടമ അത് അറിയേണ്ട കാര്യം പോലും ഉണ്ടാകില്ല. എന്നാൽ അക്കൗണ്ടൻസി, അഭിഭാഷക വൃത്തി തുടങ്ങിയ തൊഴിലുകളിൽ ഉള്ളവർക്ക് സ്ഥിതി വ്യത്യസ്തമാണ്. അവർ പ്രൊഫഷണൽ അസോസിയേഷനുകളെയോ ഏജൻസികളെയോ ബന്ധപ്പെട്ട് പാപ്പരായ കാര്യം അറിയിക്കണം. അതുപോലെ പാപ്പർ കാലഘട്ടത്തിൽ കോടതിയുടെ അനുമതിയില്ലാതെ ഒരു ബിസിനസ് മേധാവിയാകാനും കഴിയില്ല. പൊതുരംഗത്തെ പദവികൾ വഹിക്കുന്നതിനും നിയന്ത്രണങ്ങളുണ്ടാകും. സ്വന്തം ചെറുകിട ബിസിനസ് നടത്താൻ പോലും ഒട്ടേറെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മാത്യുവിന്റെ അനുഭവം.
I was a sole trader at the time of the bankruptcy, and this had a number of effects on the business. Firstly, I was unable to obtain public liability insurance, and to set up accounts and lines of credit with suppliers, I had to pay for everything up front and in cash. Getting personal finance or loans is very difficult, and if you are able to obtain them, it usually comes at the cost of higher interest rates.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാപ്പരായിരിക്കുന്ന കാലാവധി കഴിഞ്ഞാലും ക്രെഡിറ്റ് റിപ്പോർട്ടിംഗ് ഏജൻസികളുടെ രേഖകളിൽ അക്കാര്യം കുറേക്കാലം കൂടി ഉണ്ടാകും. കൃത്യമായി പറഞ്ഞാൽ പാപ്പരായി പ്രഖ്യാപിച്ച് 5 വർഷമാണ് ക്രെഡിറ്റ് റിപ്പോർട്ടിംഗിൽ അത് പ്രതിഫലിക്കുക. അതായത് പാപ്പർ കാലാവധി അവസാനിച്ച ശേഷവും 2 വർഷം കൂടി ക്രെഡിറ്റ് റേറ്റിംഗ് മോശമായിരിക്കുകയും ലോൺ ലഭിക്കുന്നതിനെ ബാധിക്കുകയും ചെയ്യാം. ലോൺ ലഭിച്ചാലും കൂടുതൽ പലിശ നിരക്ക് നൽകേണ്ടി വരും. ഇത്രയൊക്കെ അധിക നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെങ്കിലും എല്ലാ ബാധ്യതകളിൽ നിന്നും ഈ ബാങ്ക്റപ്സി ഒരാളെ പൂർണ്ണമായും മുക്തമാക്കുമോ? ഇല്ല എന്നാണ് ഉത്തരം. നിങ്ങളുടെ ബാധ്യതകളെല്ലാം ട്രസ്റ്റിക്ക് കൈമാറുകയാണ് പാപ്പരാകുമ്പോൾ ചെയ്യുന്നത്. തുടർന്ന് എന്തെങ്കിലും ഈടുവച്ചിട്ടില്ലാത്ത എല്ലാ കടങ്ങളും, അതായത് അൺസെക്യൂർഡ് ലോണുകൾ, എഴുതിത്തള്ളും. ക്രെഡിറ്റ് കാർഡ്, മെഡിക്കൽ ബില്ലുകൾ, പേഴ്സണൽ ലോണുകൾ തുടങ്ങിയ കടങ്ങൾ. എന്നാൽ ഈടുള്ള കടങ്ങൾ അങ്ങനെ എഴുതിത്തള്ളില്ല. മറിച്ച് ആ ഈട് വിറ്റ് കടം വീട്ടാൻ ട്രസ്റ്റ് നടപടിയെടുക്കും. എന്തൊക്കെ ഈടുകളും വസ്തുവകകളും നിങ്ങൾക്കുണ്ട് എന്ന കാര്യം സത്യസന്ധമായി തന്നെ ട്രസ്റ്റിയെ അറിയിക്കണമെന്ന് സെറാ മെഗിൻസൺ പറയുന്നു.
So usually you're allowed to keep things like ordinary household goods, tools that you need to earn an income, a vehicle up to a set amount, but your trustee can sell basically all of your other assets, including the house that you live in. And it's also important that you don't rush to dispose of any property belonging to the trustee. You must declare it and be really honest about that, because there's some serious consequences if you try to defraud your trustee.
ഇത്രയൊക്കെ നിയന്ത്രണങ്ങളും വെല്ലുവിളികളും ഉണ്ടെങ്കിലും തീരാക്കടങ്ങളിൽ പെട്ടുപോയവർക്കും മറ്റു മാർഗങ്ങളൊന്നും മുന്നിൽ കാണാത്തവർക്കുമുള്ള ഏറ്റവും നല്ല മാർഗമാണ് ബാങ്ക്രപ്സി എന്ന് ക്ലെയർ കോറിഗൻ ഓർമ്മിപ്പിക്കുന്നു. പലപ്പോഴും നിങ്ങളുടെ വീഴ്ച കൊണ്ടോ പിടിപ്പുകേടുകൊണ്ടോ ആകില്ല സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയത് എന്ന കാര്യവും ഒട്ടേറെ പേർ ഈ മാർഗം തിരഞ്ഞെടുക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യവും തിരിച്ചറിയണം എന്നാണ് അവർ നൽകുന്ന സന്ദേശം.
Importantly, more often than not, the people that are looking to file for bankruptcy are doing so through no fault of their own, because financial hardship is often caused by external forces. So I'm of the strong opinion that it should be viewed as a brave step towards a new financial future, especially through the support of professionals who understand that it's not just a legal action, but also that it's an emotional journey.
ഓസ്ട്രേലിയയിൽ ഒരാൾ ബാങ്ക്റപ്റ്റ് അഥവാ പാപ്പരാകുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ അനന്തരഫലങ്ങൾ എന്താണെന്നുമാണ് ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ ഈ എപ്പിസോഡിൽ ഇതുവരെ പരിശോധിച്ചത്. ഇത്തരത്തിൽ ഓസ്ട്രേലിയയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ വഴികാട്ടി പോഡ്കാസ്റ്റുകൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും ഓസ്ട്രേലിയൻ വഴികാട്ടി ലഭിക്കും. അവിടെ SBS മലയാളം എന്ന് സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ വാട്സാപ്പിലും നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ വഴികാട്ടി പോഡ്കാസ്റ്റുകൾ SBS മലയാളം അയച്ചു തരും. അത് ലഭിക്കാനായി നിങ്ങൾ ചെയ്യേണ്ടത് SBS മലയാളത്തിൻ്റെ വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യണം. +61 477 381 155 എന്ന നമ്പറാണ് SBS മലയാളം എന്ന പേരിൽ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യാനുള്ളത്. +61 477 381 155. അതിനുശേഷം ലൈഫ് എന്ന് ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദിജു ശിവദാസ്.